നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ലേബറോ ലിബറലോ, ആര് രാജ്യം ഭരിക്കണമെന്ന് നിങ്ങളുടെ നിലപാട് വോട്ടായി രേഖപ്പെടുത്തും മുമ്പ് എന്താണ് ഈ പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസമെന്ന് അറിഞ്ഞിരിക്കണ്ടേ? അക്കാര്യം വിശദീകരിക്കുകയാണ് SBS മലയാളം പോഡ്കാസ്റ്റിലൂടെ. അപ്പോൾ ചൂടേറിയ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ലിബറൽ പാർട്ടിയുടെ ഉദയവും അവർ വന്ന വഴികളെയും കുറിച്ചാണ് ഈ പോഡ്കാസ്റ്റിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. പാർട്ടി ചരിത്രങ്ങളെക്കുറിച്ചുള്ള പോഡ്കാസ്റ്റുമായി ഞാൻ നവ്യ വിശ്വനാഥ്. ഓസ്ട്രേലിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമെല്ലാം തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും SBS മലയാളം നിങ്ങളിൽ എത്തിക്കുന്നതാണ്. അതിനായി SBS മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBS മലയാളം ഫേസ്ബുക്ക് പേജ് പിന്തുടരാവുന്നതാണ്. എന്താണ് ലിബറൽ പാർട്ടി ഓഫ് ഓസ്ട്രേലിയ? ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ കാലം തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ കൈവരിച്ച പാർട്ടി, ഏറ്റവും കൂടുതൽ കാലം ഓസ്ട്രേലിയ ഭരിച്ച രണ്ട് പ്രധാനമന്ത്രിമാരുടെ പാർട്ടി, ഇങ്ങനെ വിശേഷണങ്ങൾ പലതാണ്. ഇത്രയും റെക്കോർഡുകൾ സ്വന്തമായുണ്ടെങ്കിലും ഓസ്ട്രേലിയയിലെ പ്രമുഖ പാർട്ടികൾ എടുത്താൽ താരതമ്യേന ചെറുപ്പക്കാരാണ് ലിബറൽ പാർട്ടി എന്ന് പറയാം. 1944 ലേബർ പാർട്ടിക്ക് ബദലായി കാൻബറയിലായിരുന്നു ലിബറലിന്റെ രൂപീകരണം. അന്നത്തെ പ്രതിപക്ഷ നേതാവും യുണൈറ്റഡ് ഓസ്ട്രേലിയ പാർട്ടി നേതാവുമായിരുന്ന റോബർട്ട് മെൻസിസ് വിളിച്ചു ചേർത്ത 18 പേരുടെ യോഗത്തിലാണ് ലിബറലിന്റെ പിറവി. ലേബറിനെ എതിർക്കുക എന്ന ഒറ്റ ആശയത്തോടുകൂടിയാണ് ലിബറൽ പാർട്ടി തുടങ്ങിയതെന്ന് ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ സീനിയർ ലെക്ചറായ ഡോക്ടർ ജിൽ ഷെപ്പേർഡ് പറയുന്നു.
ലിബറൽ പാർട്ടി റിയലി ജസ്റ്റ് ഫോംഡ് ഇൻ റെസ്പോൺസ് ടു ദി ലേബർ പാർട്ടി ആൻഡ് ദാറ്റ് ഹാസ് ഷേപ്ഡ് നോട്ട് ഓൺലി സോർട്ട് ഓഫ് ദി ഹിസ്റ്ററി ബട്ട് ഇറ്റ് ഓൾസോ ഷേപ്സ് വേർ ദേ ആർ അറ്റ് ദി മൊമെന്റ്.
ജനങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന ആളായിരുന്നു സർ റോബർട്ട് മെൻസിസ്. യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമായാണ് ലേബർ പാർട്ടി രൂപീകൃതമായതെന്നും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഇടത്തരക്കാർക്കും വേണ്ടി ശബ്ദമുയർത്താൻ ആരും തന്നെ ഇല്ലെന്നുമായിരുന്നു മെൻസിസിന്റെ വിലയിരുത്തൽ. ഇതേ ചിന്താഗതിയുള്ള കുറച്ചുപേർ ഒത്തുചേർന്നതിന്റെ ഫലമായാണ് ലിബറൽ പാർട്ടിയുടെ തുടക്കമെന്ന് മുതിർന്ന പാർട്ടി നേതാവായിരുന്ന ജോർജ് ബ്രാൻഡിസ് ചൂണ്ടിക്കാട്ടി.
The Liberal Party was conceived to represent the broad mainstream of Australia in those days, not organised labour, and it certainly wasn't designed to represent the big end of town either.
1949 ലിബറൽ പാർട്ടി ആദ്യത്തെ വിജയം കൈവരിച്ചു. കൺട്രി പാർട്ടി ഓഫ് ഓസ്ട്രേലിയയുമായി സഖ്യം രൂപീകരിച്ച് റോബർട്ട് മെൻസിസിന്റെ നേതൃത്വത്തിൽ ലിബറൽ പാർട്ടി അധികാരത്തിലേറി. മറന്നുപോയ ഒരു ജനവിഭാഗത്തിന്റെ പ്രതിനിധികൾ എന്നായിരുന്നു ലിബറൽ പാർട്ടി അന്ന് സ്വയം അവകാശപ്പെട്ടത്.
He was hugely successful at creating and sort of driving this sense of purpose that represented an Australian society that made sense to a lot of people, and he called these his forgotten people.
മറന്നുപോയ ജനവിഭാഗം എന്നതിനെക്കൊണ്ട് രാജ്യത്തെ മധ്യവർഗ ജനതയായിരുന്നു റോബർട്ട് മെൻസിസ് ലക്ഷ്യം വെച്ചത്.
Menzies said the rich can look after themselves. The working man is often looked after by his trade union, but middle class people, small business people, professional people, farmers, artisans, those sorts of people have no one to look after them. So that was the original base of the Liberal Party.
1901 കുടിയേറ്റ നിയന്ത്രണ നിയമത്തിന്റെ ശക്തമായ വക്താവായിരുന്നു മെൻസിസ്. വൈറ്റ് ഓസ്ട്രേലിയ പോളിസി എന്നാണ് പൊതുവെ ഈ നിയമം അറിയപ്പെട്ടിരുന്നത്. എന്നാൽ 1966 പാർട്ടി നയങ്ങൾ മാറ്റി നിയമം നിർത്തലാക്കുന്നതിന് വഴിയൊരുക്കി. ലേബർ പാർട്ടിയേക്കാൾ കൂടുതൽ യാഥാസ്ഥിതിക നിലപാടുള്ളതായി കണക്കാക്കപ്പെടുന്നത് ലിബറൽ പാർട്ടിക്കാണ്. രാഷ്ട്രീയമായി യാഥാസ്ഥിതിക നിലപാടുകൾ കൈക്കൊള്ളുന്നതുകൊണ്ട് തന്നെ ലിബറൽ എന്ന പേര് പാർട്ടിക്ക് യോജിച്ചതാണോ എന്ന് പലർക്കും തോന്നിയേക്കാം. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ തൊഴിലാളി പാർട്ടികളെ എതിർക്കുന്ന പാർട്ടികളെ പൊതുവെ കൺസർവേറ്റീവ് പാർട്ടീസ് എന്നാണ് വിളിച്ചു വരുന്നത്. എന്നാൽ തന്റെ പുതിയ പാർട്ടിയുടെ പേര് തിരഞ്ഞെടുക്കുമ്പോൾ മെൻസിസ് ഈ വാക്ക് ബോധപൂർവം ഒഴിവാക്കുകയായിരുന്നെന്ന് ജോർജ് ബ്രാൻഡിസ് പറഞ്ഞു.
Of the various options that Menzies had in choosing the name of his new party, he avoided calling it the Conservative Party because he wasn't a conservative, he was a classical liberal.
ഇപ്പോൾ എത്രത്തോളം യാഥാസ്ഥിതികമാണ് ലിബറൽ പാർട്ടിയുടെ നിലപാട്? യാഥാസ്ഥിതിക നിലപാടുകൾ കൊണ്ട് തന്നെ ലിബറൽ പാർട്ടിക്കുള്ളിൽ വ്യക്തമായ രണ്ട് വിഭാഗമുണ്ടെന്ന് ഡോക്ടർ ഷെപ്പേർഡ് പറയുന്നു.
These two core streams of the Liberal Party, and one is what we would call liberal, but we often call it small L liberal. What we mean there is a genuine belief that government is not here to help you, that you are your best advocate, that you can best decide how to live your life, and the less the government does, the better. The conservative stream of the Liberal Party does think that government is okay. They're much less resistant to the idea that government can solve our problems. But what they are less happy about are things like same-sex marriage, open borders, international students. They want a smaller, quieter Australia that looks more like it did in the 1960s. It's an incredibly, at times, different set of principles that the Liberal Party is trying to manage. Under Peter Dutton, the party feels quite conservative. It feels like a party that just wants us to live quietly, does not want to rock the boat too much.
ലിബറൽ പാർട്ടി നടപ്പിലാക്കിയ മറ്റു ചില പ്രധാന മാറ്റങ്ങളും ഓസ്ട്രേലിയയിലുണ്ട്. 1976 വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം വിയറ്റ്നാമീസ് അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കലായിരുന്നു ഇതിലൊന്ന്. 1996 പോർട്ട് ആദർ കൂട്ടക്കുലയ്ക്ക് ശേഷം തോക്ക് നിയമങ്ങൾ കർശനമാക്കി. അനധികൃത അഭയാർത്ഥികളെ തടയുന്നതിനായി 2014 ഓപ്പറേഷൻ സോവറിൻ ബോർഡേഴ്സ് നിയമം പാസാക്കുകയും ചെയ്തു.
What the government has done is stop the boats.
അതുപോലെ ലിബറൽ പാർട്ടി കൊണ്ടുവന്ന പല സാമ്പത്തിക നയങ്ങളും അവർക്ക് അഭിമാനം നൽകുന്നവയാണെന്ന് ഡോക്ടർ ഷെപ്പേർഡ് ചൂണ്ടിക്കാട്ടി.
Liberalisation of the economy, you know, the ability for anyone in the middle class or working class to move up in society, to own their own business, to go to university if they wish, to live the kind of life that they choose that isn't tied to their occupation or to what their parents did, they would say that that is their core achievement over the last 30 years.
ഒരു ലിബറൽ പാർട്ടി പ്രധാനമന്ത്രിയെ അധികാരത്തിലിരിക്കെ കാണാതായത് അറിയാമോ? 1966 പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ട ഹാരോൾഡ് ഹോൾഡ് ആയിരുന്നു അത്. എന്നാൽ ഒരു വർഷക്കാലം മാത്രമേ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദം അലങ്കരിക്കാൻ പറ്റിയുള്ളൂ. 1967 നീന്തലിനിടെ അദ്ദേഹത്തെ കടലിൽ കാണാതാവുകയായിരുന്നു.
Here is a news flash from the Herald Sun newsroom. An intense land, air and sea search is continuing near Portsea's back beach for the Prime Minister, Mr. Holt.
ഓസ്ട്രേലിയയിൽ റോബർട്ട് മെൻസിസിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ച ജോൺ ഹോവാർഡാണ് മറ്റൊരു പ്രമുഖ ലിബറൽ പാർട്ടി നേതാവ്. 1996 മുതൽ 2007 വരെയുള്ള 11 വർഷക്കാലമായിരുന്നു അദ്ദേഹം അധികാരത്തിലിരുന്നത്. ലിബറൽ പാർട്ടി അവസാനമായി അധികാരത്തിലുണ്ടായിരുന്നത് 2013 മുതൽ 2022 വരെയാണ്, സ്കോട്ട് മോറിസൺ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നതുവരെ. 25 വർഷക്കാലമായി രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന പീറ്റർ ഡട്ടന്റെ നേതൃത്വത്തിലാണ് പാർട്ടി ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. പതിവ് പോലെ സർക്കാർ രൂപീകരണത്തിന് നാഷണൽ പാർട്ടിയുമായി സഖ്യം രൂപീകരിച്ചിരിക്കുകയാണ് ലിബറലുകൾ. ലിബറലുകളിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് നാഷണലുകളെങ്കിലും അനിവാര്യമായ ഒരു ബന്ധമാണെന്നാണ് ജോർജ് ബ്രാൻഡിസ് ഈ സഖ്യത്തെ വിശേഷിപ്പിക്കുന്നത്.
It's a functional relationship. It's a necessary relationship. The National Party, though, is a very different beast from the Liberal Party.
Get Australia back on track എന്ന മുദ്രാവാക്യവുമായാണ് ലിബറൽ പാർട്ടി തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളത്. ഓസ്ട്രേലിയയിലെ ആദ്യ ആണവ റിയാക്ടർ നിർമ്മാണം, കുറ്റകൃത്യങ്ങൾക്കെതിരെ കാർക്കശ്യം, പാഴ്ചെലവുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പൊതുമേഖലാ ജോലികൾ വെട്ടിക്കുറയ്ക്കുക, കുടിയേറ്റം നിയന്ത്രിക്കുക തുടങ്ങിയവയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ലിബറൽ പാർട്ടി മുന്നോട്ട് വച്ചിട്ടുള്ള നയങ്ങൾ. ലിബറൽ പാർട്ടി രൂപീകരണ സമയത്തെ അടിസ്ഥാന ആശയങ്ങളുമായി ഈ നയങ്ങൾ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് ഡോക്ടർ ഷെപ്പേർഡ്.
Weirdly, I think the Liberal Party is probably closer to its original party than the Labor Party is. Even though they've never had a strong sense of purpose necessarily, apart from opposing Labor, there's always been tension between Conservatives and Liberals inside the Liberal Party. That was the case in 1944 when the party was founded, and it's the case today.
എന്തായാലും തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രമാണ് ബാക്കി. പാർട്ടി ചരിത്രത്തിൽ എഴുതി ചേർക്കാൻ എന്തൊക്കെ ഈ തിരഞ്ഞെടുപ്പോടുകൂടി സാധ്യമാകുമെന്ന് കണ്ടറിയാം. പ്രിയ ശ്രോതാക്കളെ, ലിബറൽ പാർട്ടിയുടെ ചരിത്രവും പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഓസ്ട്രേലിയയിലെ മറ്റു പ്രധാന പാർട്ടികളുടെ ചരിത്രങ്ങളും നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ SBS മലയാളത്തിലൂടെ കേൾക്കാവുന്നതാണ്. ലിബറൽ പാർട്ടി ചരിത്രം നിങ്ങൾക്കായി പങ്കുവച്ചത് നവ്യ വിശ്വനാഥ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.